ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sud.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ിൽ
നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമ്മാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം, ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് ശ്രവിക്കുവാൻ, എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവായ ദൈവം ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു, വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കട്ടെ. കാരണം ദൈവ സ്നേഹത്തിന് നിങ്ങളോട് ഇന്നും ചില സന്ദേശങ്ങൾ പങ്കുവെക്കുവാനുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകൾ പ്രാർത്ഥനാപൂർവം ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുപാദത്തിലേക്ക് തിരുവചനവുമായി ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് അങ്ങയുടെ അനന്തമായ ജ്ഞാനത്തിൽ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി രക്ഷയുടെ പദ്ധതിയെ ഒരുക്കിയതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ രക്ഷയുടെ മാർഗങ്ങളെ തിരിച്ചറിയുവാൻ അങ്ങ് ഈ ഭൂമിയിൽ വരികയും ഞങ്ങളുമായി ജീവിക്കുവാൻ അങ്ങ് തയ്യാറാകുകയും ചെയ്തു. പിതാവേ, ഈ ലോകത്തിലിപ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്കുണ്ട്. ആ വചനത്തിൻ്റെ വിശ്വസ്തതയെ, ആധികാരികതയെ തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. തിമത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3:16-17 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ബൈബിളിൽ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ ഇത്ര വിശ്വാസ യോഗ്യമായി കണക്കാക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾ അതിനുത്തരമായി അത് ദൈവവചനം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയേക്കാം. എന്നാൽ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവവചനം മറ്റുള്ള വചനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് അവയ്ക്ക്. ഒരുപക്ഷെ ശരിയായ ധാരണ നമുക്ക് നമ്മുടെ തിരുവെഴുത്തുകളെക്കുറിച്ച് ഇല്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉത്തരം കൊടുക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നാശത്തിൻ്റെതായിട്ടുള്ള പടുകുഴിയിലേക്ക് ഒരാത്മാവിനെ തള്ളിവിടുവാൻ അത് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ വിശ്വസിക്കത്തക്ക എന്ത് കാരണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അല്പമായി ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1500 വർഷത്തിനിടെ 40-ലധികം വ്യത്യസ്ത എഴുത്തുകാർ എഴുതിയ 66 പുസ്തകങ്ങൾ കൊണ്ട്, 66 രചനകൾ കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടതാണ് ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ. ഈ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം വിവിധ കാലയളവിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ രാജാക്കന്മാർ, മീൻ പിടിക്കുന്നവർ, ഭിക്ഷഗ്വരന്മാർ, പ്രവാചകന്മാർ എന്നുവേണ്ട ദൈവത്തിൻ്റെ ജനമായി അറിയപ്പെട്ടവരും ദൈവത്തിൻ്റെ ദാസന്മാരായി അറിയപ്പെട്ടവരും യഹൂദന്മാരായ ആളുകളും യഹൂദന്മാരല്ലാത്ത ആളുകളുമൊക്കെ അതിൽ ദൈവാത്മ പ്രചോദിതമായി ദൈവത്തിൻ്റെ വചനങ്ങളെ രചിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇവർ തമ്മിൽ തമ്മിൽ പരസ്പര ബന്ധം ഇല്ലാത്തവരായിരുന്നു. വ്യത്യസ്തമായ കാലയളവിൽ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ വിദ്യാഭ്യാസ നിലകളിൽ, വ്യത്യസ്തമായ സാംസ്കാരിക തലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ. മാനുഷികമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് കുറിക്കപ്പെട്ടതാണെങ്കിലും അതിന് പ്രചോദനമായി തീർന്നത് ആ രചനകളായി പരിണമിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് സ്വർഗത്തിലെ ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തന്നെയാണ്. പരസ്പര സമ്പർക്കമില്ലാതെയാണ് ഈ ആളുകൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയതെങ്കിലും പുസ്തകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അത് ഒരുമിച്ച് ചേർത്ത് അതൊരു പുസ്തകമായി രൂപപ്പെടുത്തിയപ്പോൾ, ഒരു വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമായി അത് പരിണമിച്ചു. അങ്ങനെയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേർന്നത്. കർത്താവായ യേശുവാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ആകത്തുക. ഇന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നുള്ള ചിന്ത ഒരുപക്ഷെ ആളുകളിൽ വ്യാപരിച്ചേക്കാം. എന്നാൽ അത് വായിക്കാതെ അതിൻ്റെ ഏതെങ്കിലും വശങ്ങൾ ഏതെങ്കിലും ഏടുകളിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതോ തങ്ങളുടെ ബുദ്ധിയിൽ പ്രയോജനകരമല്ല എന്ന് തോന്നുന്നതോ ആയ കാര്യങ്ങൾ വിചാരിച്ചിട്ടായിരിക്കാം, വായിച്ചിട്ടായിരിക്കാം ആളുകൾ അതിൻ്റെ നിഷ്ഫലത്തെക്കുറിച്ച്, അതിൻ്റെ നിഷ്ക്രിയതയെക്കുറിച്ച്, നിഷ്പ്രയോജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം ആദിയോടന്തം നമ്മൾ വായിക്കുകയും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും എത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കുവാനും അതുവഴി രക്ഷയുടേതായിട്ടുള്ള മാർഗത്തിലേക്ക് കടന്നു വരുവാനുമുള്ള സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുവാൻ ഈ പുസ്തകത്തിന് ഇന്നും സാധിക്കും. ഈ ഗ്രന്ഥത്തെ നശിപ്പിക്കുവാൻ, ഈ ഗ്രന്ഥത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പേർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഉദാഹരിക്കുവാൻ സാധിക്കുന്നത്, ഫ്രാൻസിലെ തത്വചിന്തകനായ വോൾട്ടയർ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, 100 വർഷങ്ങൾക്കുള്ളിൽ ഈ ബൈബിൾ ഭൂമുഖത്ത് നിന്ന് അശേഷം നശിച്ചു പോകും, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞതിന് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും വിറ്റഴിയുന്നതുമായ പുസ്തകം ബൈബിൾ തന്നെയാണ്. മറ്റൊരു പുസ്തകങ്ങൾക്കും ഈ ഒരു സർവകാല റെക്കോർഡ് തകർക്കുവാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും താൽപര്യജനകമായ ഒരു കാര്യം, ബൈബിൾ 100 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതെയാകും എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനം ഇന്ന് ബൈബിൾ പ്രസിദ്ധീകരിക്കുന്ന അച്ചടിശാലയായി മാറിയിരിക്കുന്നു. പ്രിയ സഹോദര, ഈ ബൈബിളിൽ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? ബൈബിളിൽ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും ബന്ധപ്പെടുന്ന സംഭവങ്ങളുടെ വിവരണം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രയോജനകരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുസ്തകം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷതകൾ കൊണ്ട് ഇന്നും വിശ്വസനീയമായ ഒരു പുസ്തകമാണ്, പ്രവചനാത്മകമായ പ്രചോദിതമായ പുസ്തകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഈ പുസ്തകങ്ങളുടെ വിശ്വാസ്യത നമുക്ക് ഈ പുസ്തകത്തിൽ ഇനിയും വിശ്വസിക്കുവാൻ സാധിക്കുവാൻ ഇടയാകുന്നു. ഈ ലോകത്തിൽ നൂറുകണക്കിന് കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ കൈയെഴുത്ത് പ്രതികൾ പൂർണ്ണമായിട്ടുള്ളതുണ്ട്, ഭാഗികമായിട്ടും ഉള്ളത് ഉണ്ട്. ഇവ ഒന്നും തന്നെ ഇപ്പോഴും പുനരവലോകനത്തിന് ഇനിയും ആളുകൾ ശ്രമിച്ചിട്ടില്ല. താരതമ്യേന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം അതിൽ ഉണ്ടായേക്കാം. ബൈബിളിനെ ഈ കാര്യം ഏറ്റവും മികച്ച ഒരു പുസ്തകമാക്കി ഇന്നും ശ്രേഷ്ഠസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ ഇടയാകുന്നു. ചരിത്രപരമായ കൃത്യത ബൈബിളിൻ്റെ മറ്റൊരു പ്രാധാന്യതയാണ്. ബൈബിൾ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും പുരാവസ്തു പ്രകാരവും കൃത്യമാണെന്ന് ആളുകൾ, അതിനെ ഗവേഷണം ചെയ്തവർ തെളിയിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയവർ ക്രിസ്ത്യാനികളുണ്ട്, യഹൂദരുണ്ട്. എന്നാൽ ഇവരൊന്നുമല്ലാത്ത പുറത്തുള്ള ആളുകളുമുണ്ട്. അവർക്കാർക്കും തന്നെ ഇതിൻ്റെ ആധികാരികതയിൽ, ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ ആധികാരികതയിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു വിശേഷണമെന്ന് പറയുന്നത് അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയിൽ വിശദമായി തന്നെ വിവരണങ്ങൾ നൽകുകയും വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തിരുന്ന ആ വിവരണങ്ങൾ നിറവേറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ മനുഷ്യരോ അല്ല എങ്കിൽ ഇന്ന് കാണുന്നതായിട്ടുള്ള പ്രവചന സിംഹങ്ങളോ ചെയ്യുന്നത് പോലെയുള്ള പ്രവചനമായിരുന്നില്ല അത്. ഒന്നിനു പുറകെ ഒന്നായി അത് നിറവേറപ്പെട്ടു. ഈ ലോകരാജ്യത്തിൻ്റെ ചരിത്രം തന്നെ ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തുവാൻ ബൈബിളിൽ സാധിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ചരിത്രം, ഈ ലോകത്തിൽ വരാൻ പോകുന്ന ഭൂരാജാക്കന്മാരുടെ ചരിത്രം, ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളും രാഷ്ട്രീയപരമായ മാറ്റങ്ങളും ഏറ്റവും കൃത്യമായി ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ആധികാരികതയെ വർദ്ധിപ്പിക്കുന്നു. ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ഭാവനയ്ക്ക് അനുസൃതമല്ല. ബൈബിൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന്. അതിൻ്റെ അർത്ഥം ബൈബിളിലെ വിവരണങ്ങൾ ഒരു ദൃക്സാക്ഷിയിൽ നിന്ന്, അത് അനുഭവിച്ച ആളുകളിൽ നിന്ന് കേട്ടതുകൂടിയാണ്, കണ്ടതുകൂടിയാണ്, അനുഭവിച്ചതുകൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു വിശേഷത എന്ന് പറയുന്നത്, കാലാതീതമായി ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നു. കാലാതീതമായി മാത്രമല്ല, അതിന് അമാനുഷികമായിട്ടുള്ള ആധികാരികതയുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയവും ദൈവ പ്രേരണയാലുമുള്ള പ്രമാണം ആയതിനാൽ ഇത് മനുഷ്യന് വളരെ ആത്മീയ പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒന്നാകുന്നു. പ്രവാചകന്മാർ ദൈവീക ദർശനത്തിൽ കണ്ടത് മനുഷ്യ ഭാഷയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് അവർക്ക് ദൈവത്തിൽ നിന്നും നേരിട്ട് ലഭിച്ച ദൂതുകളാണ്. അതുകൊണ്ട് ജീവിതം എന്താണെന്ന് നിങ്ങൾ അറിയുമെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ. വേദപുസ്തകം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. പ്രാർത്ഥനയോടുകൂടിയുള്ള നിങ്ങളുടെ വായന നിങ്ങൾക്ക് വളരെ സമാധാനം നൽകും. ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ച ഉള്ളതാണ്. അത് മനസ്സുകളെയും സന്ധി മജ്ജകളെയും ഒക്കെ വിടുവിക്കും, വേർപിടിക്കും, ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം, അതിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം പ്രയോജനമുള്ള പ്രാപ്തമായ കാര്യങ്ങളാണ്. നരഭോജികളായ മനുഷ്യരെ ദൈവവചനം നരസ്നേഹികളാക്കുന്നു. അനേക ഭവനങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വചനം ഒരു കർണപീയൂഷമാണ്. അവരിൽ കുളിരും സമാധാനവും അത് കൊണ്ടുവരുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഇടവരുത്തുന്നു. പ്രിയ സഹോദര, നമ്മൾ ബൈബിൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ബൈബിൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ ആധികാരികതയിൽ അവിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചതുപോലെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച്, അത് ഈ ഭൂമിയിൽ രൂപപ്പെടുവാനുള്ള കാരണങ്ങളെക്കുറിച്ച്, അതിന് പുറകിൽ പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ച്, ഉപയോഗപ്പെടുത്തിയ വ്യക്തികളെക്കുറിച്ച് എല്ലാം നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി എന്ന് യിരെമ്യാവിൻ്റെ പ്രവചനം 15:16 വായിക്കുമ്പോൾ, ഇത് യിരെമ്യാവിൻ്റെ മാത്രം അനുഭവമായി അവശേഷിക്കുകയില്ല. ഈ വചനത്തിൻ്റെ വാഗ്ദത്തം, ഈ വചനത്തിൻ്റെ അനുഗ്രഹം, ഈ വചനത്തിൻ്റെ അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതങ്ങളിലും ഉറപ്പായിട്ടും കടന്നുവരും. പ്രിയ സഹോദര, നിങ്ങൾ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രവാചകന്മാരുടെ മേൽ പ്രേരണ നൽകിയ അതേ ആത്മാവ് ബൈബിൾ പഠിക്കുന്നതിനും സുവിശേഷം ഗ്രഹിക്കുന്നതിനും അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സാധിക്കുന്നതിനും നമുക്ക് സാധിക്കും, നമ്മളെ അതിന് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വചനങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങയുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ മനുഷ്യരിലൂടെ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചു തന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ഇനി ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഈ പുസ്തകത്തിലൂടെ തന്നുവല്ലോ. പിതാവേ, ഈ വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ, അവ നിത്യവും കണ്ടെത്തി ഭക്ഷിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവിനും ഞങ്ങളുടെ ശരീരത്തിനും നവ ഉന്മേഷം കൊണ്ടുവരുവാൻ ഇടവരുത്തണമേ. പിതാവേ, ഞങ്ങളെ രൂപാന്തരത്തിന്റെ മാറ്റത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രവാചകന്മാരിലും എഴുത്തുകാരിലും അങ്ങ് കൊടുത്തതായ പ്രചോദനത്തെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ യാചനയും കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിച്ചിട്ടെ. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-333-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.